നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ രാജ്യത്ത് കത്തിപ്പടരുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നിയന്ത്രണാതീതമായി പടരുന്ന കാട്ടുതീയിൽ കുറഞ്ഞത് 27 പേർ മരണമടഞ്ഞു. വൻ ദുരന്തം വിതച്ചുകൊണ്ട് തുടരുന്ന തീയിൽ നിരവധി വീടുകൾ കത്തിനശിക്കുകയും 6 മില്യൺ ഹെക്ടറുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് സ്വരുക്കൂട്ടിവെച്ച് പണിതുയർത്തിയ വീടുകൾ കൺമുന്നിൽ തീഗോളമായി മാറുന്നത് പലർക്കും നോക്കി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളും കൃഷിയിടങ്ങളും ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒരുപിടി ചാരമായി മാറിയപ്പോൾ ഇത്തരത്തിൽ കാട്ടുതീ ബാധിച്ചവർക്ക് പലവിധത്തിൽ സഹായഹസ്തവുമായി നിരവധി മലയാളികളും രംഗത്തെത്തി. ഒരുപാട് വ്യക്തികളും മലയാളി കൂട്ടായ്മകളും അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും കാട്ടുതീ ബാധിതർക്കായി ധനസമാഹരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ വോളണ്ടിയറായി അഥവാ സ്വയം സേവനത്തിനായി മുൻപോട്ട് വന്നിരിക്കുന്ന മലയാളികളും നിരവധിയാണ്. ഇതിൽ ചിലരുമായി SBS മലയാളം സംസാരിച്ചു. സൗത്ത് ഓസ്ട്രേലിയയിലെ അഡലൈഡ് ഹിൽസിൽ December 20 കാട്ടുതീ ദുരന്തം വിതച്ചപ്പോൾ നിരവധി പേർക്കാണ് വീടും കൃഷിയിടവുമെല്ലാം നഷ്ടമായത്. അന്നു മുതൽ ഇവർക്ക് പലവിധത്തിൽ സഹായം നൽകി വരികയാണ് അഡലൈഡിലുള്ള ഫാദർ തോമസ് കാരാമക്കുഴി. മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ കേട്ട് സാന്ത്വനം നൽകുകയാണ് ഫാദർ തോമസ്.
ഞാൻ എല്ലാ ദിവസവും തന്നെ ഇവിടെ അടുത്ത് മൗണ്ട്ബാക്കറിലായിരുന്നു, മെയിൻ ഇവാക്യുവേഷൻ സെന്റർ മൗണ്ട്ബാക്കർ ഹൈസ്കൂളിലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും തന്നെ അവിടെ പോകുമായിരുന്നു. അവിടെ ചാപ്ലൈൻസ് ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിക്കും. പിന്നെ ഈ വീടുകൾ നഷ്ടപ്പെട്ട് പലരെയും കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ സാധിച്ചു. ചിലരൊക്കെ ഇപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇവിടെ പള്ളി വന്ന് നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കോഫി കഴിച്ച് അങ്ങനെ സംസാരിച്ചു. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വീടുകൾ നഷ്ടപ്പെട്ട അല്ലെ ഫാം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ഏതെങ്കിലും ഒരാളുമായിട്ട് അടുത്തിരുന്ന് സംസാരിക്കാനും അവരുടെ വേദനകൾ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു ഹീലിംഗ് പ്രോസസ്സ്. അതാണിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ ഇടവകയിൽപ്പെട്ട പള്ളിയിൽപ്പെട്ട പല ആൾക്കാരും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. December 20 ഫയർ ഉണ്ടായി. ആ സമയത്ത് തന്നെ എന്റെ ഇടവക്കാരനും അതുപോലെ ഇവിടുത്തെ സൗത്ത് ഓസ്ട്രേലിയയിലെ MP ആയ ഡാൻ ക്രീഗൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വുഡ്സൈഡും ലോകത്തുള്ള മിക്കവാറും എല്ലാവരും തന്നെ ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളിയും ഹാളും മറ്റു ഫെസിലിറ്റീസും തുറന്നു കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ സമയം മുതൽ നമ്മുടെ പള്ളിയും ഹാളും ഒക്കെ അതിനു വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയായിരുന്നു. പലരും പല സാധനങ്ങൾ കൊണ്ടു തന്നു, ഫുഡും അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസും അങ്ങനെയുള്ള എല്ലാ ഒരു വീട്ടിന് ഉപയോഗിക്കേണ്ട പല സാധനങ്ങളും ആൾക്കാർ കൊണ്ടെത്തുന്നു. അത് നമ്മൾ ഇവിടുത്തെ MP ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അവരിവിടെ പള്ളിയിൽ വന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇപ്പം നമ്മുടെ പള്ളിയുടെ ഹാൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഇപ്പം അതോടൊപ്പം തന്നെ പലർക്കും വന്ന് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. 85 വീടുകൾ മൊത്തം കത്തിപ്പോയി. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ വൈനറീസും അതുപോലെ തന്നെ പല ബിസിനസ്സുകളും എല്ലാം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അപ്പൊ അവർക്കൊക്കെ നമ്മൾ പരമാവധി സേവനം ചെയ്യുക എന്നുള്ളതാണ്.
കൂടാതെ സാധനങ്ങൾ വാങ്ങാനും ഇൻഷുറൻസിനും മറ്റുമായി അധികൃതരെ ബന്ധപ്പെടാനുമെല്ലാം ഫാദർ തോമസ് ഇവരെ സഹായിച്ചു വരുന്നു.
ഇപ്പൊ നമുക്ക് അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സഹായം കൊടുക്കണമെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ അവരോട് സംസാരിക്കും. അവർക്ക് ഒത്തിരി കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പല ഷോപ്പിംഗ് സെന്ററുകളിലും പോയി $100 അല്ലെങ്കിൽ $200 ഷോപ്പിംഗ് നടത്താം. അപ്പം നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ അവരുടെ ഓഫീസിൽ ചെന്നിട്ട് അവരോട് പറയും. അതനുസരിച്ച് അവർ നമുക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇതൊരു കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. 1-2 വർഷങ്ങളിൽ എടുക്കും ആൾക്കാർക്ക് ഈ പേടിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ഇനോ ഹൊറിബിൾ ആയിട്ടുള്ള ഇതിൽ നിന്ന് അവർക്ക് വിമുക്തി നേടാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇത് പലപ്പോഴും മീഡിയ ഒരു മാസം അല്ല 2 മാസം കഴിയുമ്പോൾ മീഡിയ മറന്നുപോകും. പക്ഷേ ഇവരുടെ ജീവിതം ഇനി അത് വീട് പണിയണം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകണം ഇൻഷുറൻസ് കമ്പനിയായിട്ട്. അപ്പൊ അതൊരു വലിയ നീണ്ട പ്രോസസ്സാണ്. അപ്പൊ അത് ആ സമയത്തേക്ക് നമുക്ക് അവരെ സഹായിക്കാന്നുള്ളതാണ്.
കാട്ടുതീ ബാധിതർക്ക് ഫാദർ തോമസ് സാന്ത്വനമായി മാറുകയാണെങ്കിൽ കാട്ടുതീ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണത്തിനായും മറ്റും സഹായിക്കുകയായിരുന്നു ന്യൂ സൗത്ത് വെയിൽസിലെ ബേറ്റ്സ്മാൻ ബേയിലുള്ള ടിഞ്ചു തോമസും മൂസക്കുട്ടിയും. പുതുവർഷത്തലേന്ന് ഇവർ താമസിക്കുന്ന പ്രദേശത്തും കാട്ടുതീ പടർന്നതോടെ ഇവർക്ക് വീട് ഒഴിയേണ്ടി വന്നു. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടിയ ഇവർ സമീപത്തുണ്ടായിരുന്ന ദുരിതാശ്വാസ കേന്ദ്രത്തിൽ കഴിയുന്ന വിധത്തിൽ സഹായം ചെയ്തു കൊടുത്തു. എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ടിഞ്ചു തോമസ്.
ഇവിടെ 31-ാം തീയതി ഇവിടെ ഫയർ തുടങ്ങിയത്. ആ ഫയർ തുടങ്ങിയ ദിവസം തൊട്ട് ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഒരിടത്തെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ അടുത്താണ് ഞങ്ങൾക്ക് ഇവാക്വേഷൻ സെന്റർ. ഇവാക്വേഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കണ്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം ചൂടുകളൊക്കെ എടുക്കാനൊക്കെ ഞങ്ങൾ ഇവാക്വേഷൻ സെന്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു, പല വീടും നഷ്ടപ്പെട്ടു പോയ പലരും ഒത്തിരി പേർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, ഇവാക്വേഷൻ സെന്ററിൽ അഭയം പ്രാപിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വലിയ കണ്ടെയ്നേഴ്സ് ആണ് വന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് മലയാളിച്ച് ഞാനും മൂസയും പിന്നെ സരുന്നും മലയാളി ഞങ്ങളെല്ലാം ചേർന്ന് അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യും. ഈ കണ്ടെയ്നേഴ്സിൽ നിന്നുള്ള ഫ്രൂട്ട്സും പാലും വെള്ളവും ഒക്കെ ഞങ്ങൾ കണ്ടെയ്നേഴ്സിന് അവരുടെ മെയിൻ സ്റ്റോറേജ് റൂമിലോട്ട് കൊണ്ടെത്തിക്കുകയും അവിടുന്ന് കിച്ചണിലോട്ട് എത്തിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ആളില്ല, ഇവരുടെ കൂടെ നിന്ന് ഇന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. പലരും ആ ഒരു മാനസിക അവസ്ഥയിലല്ലായിരുന്നു, അവരുടെ വീട് നഷ്ടപ്പെട്ടു പോയൊരു മാനസിക അവസ്ഥയിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലുള്ളത്. അപ്പം കുറച്ച് പേരെ ഉള്ളതിന് അവിടെ വോളണ്ടിയറിംഗ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ആ രീതിയിൽ അവരുടെ പങ്കെടുക്കുക, അത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നമ്മളെ സംബന്ധിച്ച്. ഞാൻ പ്രധാനമായിട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നേഴ്സിന് വന്ന ഫ്രൂട്ട്സും അതുപോലെ പാല് വെള്ളം ഇത് നമ്മൾ ഇവിടുന്ന് എടുത്ത് കണ്ടെയ്നേഴ്സിന് എടുത്തിട്ട് മെയിൻ സ്റ്റോറേജ് റൂമിൽ എത്തിക്കുക. പിന്നെ അവിടുന്ന് കുറച്ച് ബാക്കിയുള്ളത് കിച്ചണിലോട്ട് എത്തിക്കുക. പിന്നെ എല്ലാവരും അങ്ങനെ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തു അവരെ എല്ലാം. നമ്മൾ പക്ഷേ നമ്മളെ എല്ലാം നഷ്ടപ്പെടുന്ന ചിന്തയിലായിരുന്നു നമ്മൾ നീങ്ങിയത്. അവിടെ ചെന്ന് അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച ഉണ്ടപ്പം നമ്മളാൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമെങ്കിൽ ഈ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രധാനമായിട്ട് തോന്നി. നമുക്ക് അവരെ സഹായിക്കാൻ കിട്ടുന്നൊരു അവസരം ആ ഒരു നിമിഷത്തിൽ നമ്മൾ നാട്ടിലെ അവസരം ചിന്തിച്ച് നോക്കിയോ. വെള്ളപ്പൊക്കം വന്നിട്ട് മത്സ്യത്തൊഴിലാളികളായിരുന്നു അവിടെ വന്നിട്ട് എത്ര പേര് രക്ഷപ്പെടുത്തി. അപ്പൊ ഇവിടെ നമുക്കൊരു കിട്ടിയൊരു അവസരം, നമുക്കൊരു ഒരു വോളണ്ടിയറിംഗ് ചെയ്യാൻ കിട്ടിയൊരു അവസരം വേറൊന്നും നോക്കാതെ ഒരു കൈ കൊടുക്കുക, ഒരു ഹെൽപ്പ് കൊടുക്കുക അവർക്ക്, അത് നല്ല അനുഭവമായിട്ട് തോന്നി. വൺസ് ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു എന്താ ഒരു ക്ഷീണമോ ഒന്നും തോന്നിയില്ല. വീണ്ടും അവർക്ക് കൂടെ ഓടിയോ അവർക്ക് ചെയ്യാൻ തോന്നുമായിരുന്നു.
ചില സമയങ്ങളിൽ 2000 പേരോളം തങ്ങിയിരുന്ന ബേറ്റ്സ്മൻ ബേയിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ അവിടെ എത്തുന്ന ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മൂസക്കുട്ടി. സ്വയം സേവനത്തിനായി ഇവിടെ ചെന്നത് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഭവമായിരുന്നുവെന്ന് മൂസക്കുട്ടി പറയുന്നു.
ഞാൻ അവിടെ പോയി മെയിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ തപ്പിപ്പിടിച്ച് പോയതാണ്. അപ്പോൾ അവിടെ സാൽവേഷൻ ആർമി നടക്കുന്ന കിച്ചൺ ഉണ്ട്, അവിടെ ആൾക്കാർക്ക് വരുന്നവർക്ക് ഫുഡ് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഉള്ള കിച്ചണിൽ ഓരോ പ്രിപ്പറേഷൻ ചെയ്യുക. പിന്നെ ഈ 1-ാം നിലയിലായിരുന്നു ഇവാക്വേഷൻ സെന്റർ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടേക്ക് വരാൻ പറ്റാത്തവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുക. ഡൊണേഷൻസ് ലോറി കണക്കിനായിരുന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മാനുവൽ ലേബർ ആയിരുന്നു മെയിൻ ആയിട്ട് അവിടെ പോയി ചെയ്തിരുന്നത്. കാരണം വേറെ അപ്പുറത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, മെഡിക്കലായിട്ട് വല്ലതും ചെയ്യണമെങ്കിൽ അതിനൊക്കെ എക്സ്പീരിയൻസ് വേണം, സർട്ടിഫിക്കേഷൻ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന അവിടെ പോയി ചെയ്തു. അനുഭവം വളരെ ഐ ഓപ്പനിങ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകളിൽ പോയിട്ടടക്കം നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. കറണ്ട് ഇല്ലാണ്ട് കുറച്ച് ദിവസം നിൽക്കുന്നു എന്നല്ലാണ്ട് അതിലവർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീട് മൊത്തം കത്തിപ്പോയവരും എല്ലാം നഷ്ടപ്പെട്ടവരൊക്കെ വരുമ്പോൾ അവർക്ക് എല്ലാം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കണത് എന്താണെന്ന് പറഞ്ഞാൽ അവരിൻ്റെ അത്ര ബുദ്ധിമുട്ട് നമുക്ക് വന്നില്ലല്ലോ, പക്ഷെ അവരിൻ്റെ ഒരു വിഷമം ഉൾക്കൊള്ളാനൊരു ഒരു സ്റ്റേജിലായിരുന്നു. അവിടെ പീക്കസ്റ്റ് പോയിന്റിൽ അവിടെ ഏകദേശം 2000 ആൾക്കാരുടെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആൾക്കാർ പലരും വരും, അതിന്റെ ചുറ്റിനും ക്യാമ്പ് ചെയ്ത് നിൽക്കും. വീട് മൊത്തം നഷ്ടപ്പെട്ടവർക്കൊക്കെ അപ്പുറത്തുനിന്ന് ആംഗിൾ കെയറും അങ്ങനത്തെ ഓരോ ഓർഗനൈസേഷൻസ് ഒക്കെ ഇവിടെ ഉള്ള റിട്ടയർമെന്റ് ഹോം അല്ലെങ്കിൽ ഹോട്ടൽ റൂമുകൾ അവർക്കൊക്കെ അക്കോമഡേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തുകൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ വരും, കുറച്ചു നേരം നിൽക്കും, അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രഷ് ആയി കഴിഞ്ഞാൽ അവർ പോകുമായിരുന്നു. പിന്നെ കുറെ പേര് അവിടെ ഈ വാക്സിൻ സെന്ററിന്റെ ഗ്രൗണ്ടിൽ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നവരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്ന് ഈ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ നിറച്ചിങ്ങനെ ഇഞ്ചി പോലും ഗ്യാപ്പില്ലാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ഗതിയിൽ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലമാണ്, ഒരിത്തിരി സ്ഥലമില്ലാണ്ട് ആൾക്കാരുണ്ടാവുമായിരുന്നു.
ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ രാജ്യത്ത് പടരുന്ന കാട്ടുതീ വൻ ദുരന്തം വിതച്ചുകൊണ്ട് ഇപ്പോഴും തുടരുകയാണ്. തീ അണഞ്ഞ ശേഷം പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിൽ ഒരു കൈ സഹായം നൽകാനും തയ്യാറായി മലയാളികൾ രംഗത്തുണ്ട്. മാസങ്ങളായി തുടരുന്ന ഈ തീ കൂടുതൽ നാശം വിതയ്ക്കും മുമ്പ് കെട്ടണയുമെന്ന പ്രതീക്ഷയിലാണ് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.